Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. പുതിയ നിയമ പണ്ഡിതനും കാനണികൻ മാസികയുടെ പത്രാധിപരുമായ റവറൻ ഡോക്ടർ ജേക്കബ് നാലുപറ MCBS പങ്കുവയ്ക്കുന്ന ദൈവമാതൃത്വ തിരുനാളിലെ സുവിശേഷ ചിന്തകൾ കേൾക്കാം.
ലൂക്കായുടെ സുവിശേഷം 2:16-21 വരെയുള്ള തിരുവചനങ്ങൾ. ഇന്നത്തെ സുവിശേഷ ഭാഗത്തെ ഒരു വചനം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. 19-ാമത്തെ വചനമാണ്, മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇവയെല്ലാം, അതായത് ഇതിനു മുമ്പ് സംഭവിച്ച എല്ലാ കാര്യങ്ങളും മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇതിനു മുമ്പ് സംഭവിച്ചതെന്താണ്? ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ തുടക്കം തന്നെ ഈ ഔസപിതാവും മാതാവും, ഗർഭിണിയായ മാതാവ് മറിയം, എവിടുന്ന നസ്രത്തിൽ നിന്ന് 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ബേദ്ലഹത്തേക്ക് യാത്രയാകുന്നു. എത്ര ദിവസം എടുത്തു കാണും? അതിനുശേഷമോ ബേദ്ലഹത്ത് വരുമ്പോൾ അവിടെ താമസിക്കാൻ ഇടം കിട്ടിയില്ല. ഒരിടത്തും സത്രത്തിൽ പോലും കിട്ടിയില്ല. മാതാവിനോട് അന്ന് പറയപ്പെട്ടത് ഈശോയെക്കുറിച്ച് എന്തെല്ലാമാ പറഞ്ഞത്? ക്രിസ്തുവാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്. ഇങ്ങനെ പറയപ്പെട്ട ഈ പുത്രൻ ജനിക്കുന്നത് കന്നുകാലി തൊഴുത്തിലെ. എന്നിട്ട് ഈ ശിശുവിനെ കാണാൻ വരുന്നതോ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ ദരിദ്രര്, ആട്ടിടയന്മാർ, വീടും നാടുമില്ലാത്തവർ. ഇവയെല്ലാം മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്താ? ഇതൊന്നും മാതാവിന് പിടികിട്ടുന്നില്ല. സാധാരണ മനുഷ്യബുദ്ധിക്ക് ചിന്തിച്ചാൽ പിടികിട്ടാത്ത കാര്യങ്ങളാ. ദൈവത്തിൻ്റെ പുത്രനാണ്, ക്രിസ്തു ആണ് ജനിക്കാൻ പോകുന്ന ശിശു എന്ന് പറയപ്പെട്ടിട്ട് സംഭവിക്കുന്നതെല്ലാം ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ്. ഇങ്ങനെ മനസ്സിലാക്കപ്പെടാൻ, മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുടെ മുമ്പിൽ മാതാവ് ചെയ്യുന്നത് അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സമാനമായ ഒരു വചനം 2-ാം അധ്യായത്തിൻ്റെ 50-51 വചനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ഈശോയെ ദേവാലയത്തിൽ നഷ്ടപ്പെട്ടതിന് ശേഷം തിരിച്ചു കണ്ടുകിട്ടിയപ്പോൾ മാതാവ് ചോദിക്കുമ്പോൾ ഈശോ പറയുന്ന ഉത്തരവുണ്ട്. അതായത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുന്നു. അപ്പോഴും കാര്യം മനസ്സിലാകാതെ മാതാവ് എന്താണ്? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇത് മാതാവിൻ്റെ ഒരു പതിവ് രീതിയാണ്. ഹൃദയത്തിൽ സംഗ്രഹിക്കുക, അത് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരിക്കുക. ശരിക്കു പറഞ്ഞാൽ ഇതിന് മുമ്പൊരു മുഹൂർത്തത്തിലും സമാനമായ കാര്യം കാണാൻ പറ്റും. എവിടെ? ഈ ഗബ്രിയേൽ ദൂതൻ വന്ന് സന്ദേശം, മംഗളവാർത്ത അറിയിക്കുമ്പോൾ ആദ്യം എന്താണ്? 1:29 മറിയം മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാലാഖായുടെ ആശംസയുടെ അർത്ഥം. എന്നിട്ടോ കുറേ കഴിയുമ്പം ചോദിക്കുന്നു, ചോദ്യം ഉന്നയിക്കുക, കേട്ടിട്ട് ചോദ്യം, ഒരു ഡയലോഗിലേക്ക്, സംഭാഷണത്തിലേക്ക് പോവുക ദൂതനുമായി മാലാഖയുമായിട്ട്. അവസാനമാണ് മറിയം ദൈവതിരുമനസ് അറിയുമ്പോൾ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവതിരുമനസ്സിന് സമ്മതം മൂളുന്നത്. ചുരുക്കത്തിൽ മാതാവ് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ മംഗളവാർത്തയിൽ സംഭവിച്ച ഒരു പ്രക്രിയയുണ്ട്. മാതാവ് കേട്ടിട്ട് സംശയം ചോദ്യമായിട്ട് ഉയർത്തിയിട്ട് ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം ദൈവതിരുമനസ്സിന് സമ്മതം പറയുന്ന ഒരു പ്രക്രിയ, ഒരു പ്രോസസ്സ്. ആ പ്രോസസ്സ് അന്ന് ദൂതനുമായിട്ട് നടത്തി. അതിനുശേഷം എപ്പോഴൊക്കെ ജീവിതത്തിൽ ഗ്രഹിക്കാനാവാത്ത കാര്യങ്ങൾ വന്നോ അപ്പോഴൊക്കെ ഈ ഒരു പ്രക്രിയ മാതാവ് നടത്തുന്നു. ഹൃദയത്തിൽ മൗനമായി ഒരു സംഭാഷണം തമ്പുരാനുമായിട്ട്, ഇവിടെ ദൂതനില്ല, പിന്നീട് തമ്പുരാനുമായിട്ട് മൗനത്തിലും നിശബ്ദതയിലും ഹൃദയത്തിൻ്റെ ഏകാന്തതയിലും മാതാവ് സംഭാഷണം നടത്തുകയാണ് ദൈവ തിരുമനസ് തിരിച്ചറിയാൻ വേണ്ടി. ഇത് മറിയം എന്ന ദൈവമാതാവ് നമ്മുടെ മുമ്പിലേക്ക് വച്ചു നീട്ടുന്ന മാതൃകയാണ്. ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്ത് മനസ്സിലാക്കി എന്ന് നമ്മൾ കരുതുന്ന പോലും കുറേ കഴിയുമ്പോൾ മുഴുവനായി മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കിയത് തെറ്റിപ്പോയി എന്നൊരു ധാരണയിലേക്കാണ് വരുന്നത്. അങ്ങനെ മനസ്സിലാകാൻ പറ്റാത്തവയുടെ മുമ്പിൽ എന്തു ചെയ്യണം? ഹൃദയത്തിൽ സംഗ്രഹിക്കുക, ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരിക്കുക. അർത്ഥം ആ മനസ്സിൻ്റെ മൗനത്തിൽ തമ്പുരാനുമായിട്ടൊരു സംഭാഷണം, ബീ ഇൻ ഡയലോഗ് വിത്ത് ഗോഡ്. അതാണ് മാതാവ് കാണിച്ചു തരുന്നത്. അസീസി മാസിയയിലെ വെട്ടിക്കാട്ടച്ചനുണ്ട്. അദ്ദേഹം എഴുതുന്ന പംക്തി അതിനകത്ത് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഗൾഫിൽ വെച്ച് കണ്ടുമുട്ടിയ ഒരു മനുഷ്യൻ്റെ കഥയാണ് തോമസിയേട്ടൻ. തോമസിയേട്ടൻ നാട്ടിൽ നിന്നും കടം മൂത്തപ്പോഴത്തേക്ക് ഗൾഫിലേക്ക് പോകുന്നത്. ആകെ അറിയാവുന്നത് വണ്ടിയുടെ ഡ്രൈവിങ്ങും അതിൻ്റെ മെക്കാനിക്ക് പണിയും. അവിടെ ഒരു മലയാളിയുടെ കൂടെ കൂടി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം ഒരു ഉപദേശം കൊടുത്തു. പെട്ടെന്ന് ഈ കടമൊക്കെ തീർക്കാൻ ഉള്ള മാർഗം അത് മദ്യം കള്ളക്കടത്ത് നടത്തുക. അതെങ്ങനെ? മഞ്ഞ സ്ഥലമെല്ലാം കാണിച്ചു കൊടുത്തു, വഴിയും കാണിച്ചു കൊടുത്തു. ആ മദ്യം ഇവിടെ വർക്ക്ഷോപ്പിൽ എത്തിച്ചാൽ മതി, മുടക്കുമുതലിൻ്റെ 3/2 കാശ് കൈ കിട്ടും. ഒരു വർഷം ജോലി ചെയ്താൽ കിട്ടുന്നത് ഒരാഴ്ച കൊണ്ട് ഇങ്ങനെ ചെയ്താൽ ഉണ്ടാക്കാം. അത് പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പം, ആ എന്നാ ചെയ്തു, ആദ്യം മടിയുണ്ടായിരുന്നെങ്കിലും ചെയ്തു നോക്കേക്കാമെന്ന് പറഞ്ഞ് ചെയ്തു. ചെയ്തു കഴിഞ്ഞ് കുറേ കാശ് കടം വീട്ടാനുള്ളതാകുമ്പോൾ നിർത്താമെന്ന് വെച്ചു. അങ്ങനെ കടം വീട്ടാനുള്ള കാശുമായി കഴിഞ്ഞിട്ട് നിർത്താൻ പറ്റുന്നില്ല, കാശല്ലേ മുന്നോട്ട് പോവുക. അങ്ങനെ ഒരു ദിവസം ടാക്സിയെ പോകുമ്പോൾ ഒരു ഹോസ്പിറ്റലിന് മുമ്പിൽ നിന്നും മലയാളി നേഴ്സുമാർ കൈനീട്ടി അവരെ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ അവരിൽ ഒരാൾ കഥനകഥ പറയുന്നത്, കൂട്ടുകാരത്തിയോട് പറയുന്നത് കേട്ടു. ആശുപത്രിയിലെ ഒരു ഉപകരണം കേടാക്കിയതിൻ്റെ പേരിൽ അതിൻ്റെ നഷ്ടപരിഹാര തുക മുഴുവൻ കൊടുത്തില്ലെങ്കിൽ ജോലി പോകും. ആ സങ്കടത്തിൽ അവൾ കരയുക. ഇത് കേട്ടാ ഈ തോമസേട്ടൻ ആ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന മുഴുവൻ കാശും എടുത്ത് ഒക്കെ കൊടുത്തു. അങ്ങനെ അവളുടെ ജോലി ഉറപ്പാക്കി. 2 ദിവസം കഴിഞ്ഞപ്പം ഈ നേഴ്സുമാർ വർക്ക്ഷോപ്പിൽ വന്നു. വർക്ക്ഷോപ്പിൽ വന്നിട്ട് പള്ളി വരെ വരണമെന്ന് പറഞ്ഞു. അന്നവിടെ സായിപ്പച്ചനാണ് ഗൾഫിലെ പള്ളിയിൽ. അച്ഛൻ്റെ അടുത്ത് ചെന്നു, അച്ഛനുമായിട്ട് സംസാരിച്ചു. സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനും ഇവരും കൂടി ഒരു ഉപദേശം, അതായത് ഈ കള്ളക്കടത്ത് പരിപാടി നിർത്തണം. അച്ഛൻ പറഞ്ഞതായതുകൊണ്ട് അന്ന് നിർത്തി. പിറ്റേ ദിവസമാണ് അറിയുന്നത് ഇതുപോലെ ചെയ്തിരുന്ന മലയാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്താൽ പിന്നെ പുറത്തു വരാൻ പറ്റുകയില്ലാത്ത നാടാണ്. എന്നിട്ട് മുന്നോട്ട് പോയപ്പോൾ എന്തു പറ്റി, ഇവർ പിന്നെയും ഈ നേഴ്സുമാർ ഇദ്ദേഹത്തെ കാണാൻ വരുമായിരുന്നു. അവരിൽ ഒരാൾ പറഞ്ഞു, മറ്റേയാളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്ക് വിദ്യാഭ്യാസമില്ല, ജോലി താഴ്ന്നതാണ്, വീട്ടിൽ കടവാണ്. അതെല്ലാം പറഞ്ഞിട്ട് അവർ പറഞ്ഞു, ഇല്ല, കാശിനേക്കാൾ കൂടുതൽ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. അങ്ങനെ കല്യാണം ഉറപ്പിച്ചു. ഈ കടം വീട്ടാനുള്ള പരിഹാരം അവർ തന്നെ കൊടുത്ത തുക പെട്ടെന്ന് അവരെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് തിരിച്ചു കൊടുത്തു. പോരാ, ഈ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ കാശ് മാറ്റിവെച്ചു സ്വർണം മേടിക്കാനെന്ന് വീട്ടിൽ പറഞ്ഞു, ഇയാൾക്ക് വീട് പണിയാനുള്ള വഴി. അങ്ങനെ നാട്ടിൽ കല്യാണം ഉറപ്പിച്ച് നാട്ടിൽ ചെന്ന് പെട്ടെന്ന് വീടും കടം വീട്ടലും ഒക്കെ ആയപ്പോൾ ഇടവകയാരിച്ചൻ 100,000 രൂപയാണ് പള്ളിപണിക്ക് വേണ്ടി ഇയാൾക്ക് കിട്ടത്. കൊടുക്കാൻ കാശില്ല. അങ്ങനെ കല്യാണം നടത്താതെ രഹസ്യമായിട്ട് കല്യാണം രജിസ്റ്റർ ചെയ്ത് തിരിച്ച് ഗൾഫിലേക്ക് പോരുക. ഇത് ഗൾഫിലെ സായിപ്പച്ചൻ അറിഞ്ഞു, വിളിപ്പിച്ചു. വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഉടനെ തന്നെ പള്ളിയിൽ വെച്ച് കല്യാണം. നോക്കുക, ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെ മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ വന്ന് സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണം? മാതാവാ മാതൃക. ഇത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അർത്ഥം. തമ്പുരാനുമായി മൗനത്തിൽ സംഭാഷണത്തിലാകുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ തിരുമനസ് പദ്ധതി മനസ്സിലാക്കി മനസ്സിലാക്കി വരുന്നു. മാതാവിൻ്റെ ഈ സ്വഭാവം ജീവിതത്തിൽ, മാതാവിൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉള്ള ഒരു സംഭവമായിരിക്കാം, അല്ലാതെ ഒരു പ്രാവശ്യം ഉള്ളതല്ല, ഒരു രീതിയായിട്ട് തന്നെ മാറിയതായിരിക്കാം. കാരണം മാതാവിന് പിന്നെയും ജീവിതത്തിൽ തനിക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. കുരിശിൻ്റെ ചുവട്ടിൽ യോഹന്നാൻ്റെ സുവിശേഷം 19:25 മാതാവാണ് നിൽക്കുന്നത്. മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ്. ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം പിന്നീട് എന്താണ്? പിന്നീട് മാതാവ് വീണ്ടും ശിഷ്യന്മാരുടെ കൂടെ ഇരിക്കുക. അപ്പോഴൊക്കെ മാതാവ് ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയായിരുന്നു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്. എന്ന് പറഞ്ഞാൽ ഷീ വാസ് ഇൻ ഡയലോഗ് വിത്ത് ഗാഡ്, തമ്പുരാനുമായിട്ട് സംഭാഷണത്തിൽ. അങ്ങനെ ജീവിതത്തിൽ ഉടനീളം തമ്പുരാനുമായിട്ട് സംഭാഷണത്തിലായി സംസാരിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നു കൊണ്ട് പരിണത ഫലമാണ് മറിയം ദൈവമാതാവായിട്ട് രൂപാന്തരപ്പെടുന്നത്. മറിയം ദൈവത്തിൻ്റെ അമ്മ ആയത് ഒരു ദിവസത്തെ ഒരു പ്രക്രിയയല്ല, ഒരു ജീവിതമാണ്. ഇന്ന് മാതാവ് നമ്മളോട് മക്കളോട് പറഞ്ഞു തരുന്നത് എങ്ങനെ ദൈവത്തിൻ്റെ അമ്മയാകാം. മർക്കോസിൻ്റെ സുവിശേഷം 3:35 ഈശോ പറയുന്നൊരു വചനമുണ്ടല്ലോ, ദൈവഹിതം ചെയ്യുന്നവനാരോ അവനാണ് എൻ്റെ അമ്മ, എൻ്റെ സഹോദരൻ, സഹോദരി. ദൈവത്തിൻ്റെ അമ്മയും സഹോദരനുമാകാനുള്ള വഴി എന്താണ്? അതാ മാതാവ് കാണിച്ചു തരുന്നത്. ബി ഇൻ ഡയലോഗ് വിത്ത് ഗോഡ്. പ്രത്യേകിച്ച് അനുദിന ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത സംഭവങ്ങൾ വന്ന് ഭവിക്കുമ്പോൾ വില്യം നെല്ലിക്കലച്ചൻ വത്തിക്കാൻ റേഡിയോയുടെ ഫേസ്ബുക്ക് പേജിൽ കുറിക്കുന്ന ഒരു സംഭവമുണ്ട്. ഈ ക്രിസ്മസിന് നടന്നതാണ്, ഫ്രാൻസിസ് പാപ്പായുടെ ക്രിസ്മസ് കുർബാനയ്ക്ക് അതിന് മുമ്പുള്ള റിഹേഴ്സൽ നടക്കുക. പ്രാർത്ഥനയ്ക്കായിട്ട് കരസസ പ്രാർത്ഥനയ്ക്കായിട്ട് പല രാജ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിൽ മലയാളിയായ ഒരു ചേച്ചി ജോളി റിഹേഴ്സലിൽ വന്നപ്പം കൂടെ 7 വയസ്സുകാരൻ ഗബ്രിയലിനെയും കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഉണ്ണീശോയ്ക്ക് പൂക്കൾ അർപ്പിക്കാൻ വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നും കുട്ടികളെ തിരഞ്ഞെടുക്കുന്നു. ഇവനും ആകസ്മികമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ മനസ്സിലെ ഓരോ ആഗ്രഹം, മാർപ്പാപ്പ പലപ്പോഴും പിള്ളേർക്ക് ഉമ്മ കൊടുക്കുന്ന ഇവൻ കണ്ടിട്ടുണ്ട്. ഒന്ന്, ഒരു ഉമ്മ എനിക്ക് മാർപ്പാവിടെ കിട്ടുമോ, ഇതായിരുന്നു ആഗ്രഹം. 24-ാം തീയതി രാത്രിയിലെ കുർബാന നേരം, ഉണ്ണീശോയെയും കുറിച്ചുള്ള പ്രദക്ഷിണമാണ്. ഫ്രാൻസിസ് പാപ്പായുടെ തൊട്ടു മുമ്പിൽ പൂക്കൾ ഈശോയ്ക്ക് അർപ്പിക്കാനുള്ള പൂക്കൾ കുട്ടികൾ നടക്കുകയാണ്. ഗബ്രിയേലും കൂടെയുണ്ട്. അവിടെ ചെന്നു പൂക്കൾ അർപ്പിച്ചു. ഇവൻ ഇപ്പോൾ ഉമ്മ കിട്ടും, ഉമ്മ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഉമ്മ മാർപ്പാപ്പ തരുന്നതിന് മുമ്പ് തന്നെ ഫോട്ടോയ്ക്കുള്ള ക്രമീകരണമായി ഫോട്ടോയ്ക്ക് നിന്നു. ഇവൻ പ്രതീക്ഷിച്ച ഉമ്മ കിട്ടിയില്ല. പെട്ടെന്ന് ഇവൻ്റെ മനസ്സിലൊരു കുസൃതി ചിന്ത. അവൻ്റെ പോക്കറ്റിൽ ഒരു പേഴ്സ് ഉണ്ടായിരുന്നു. പാപ്പായ്ക്ക് ഒരു സമ്മാനം കൊടുത്താലോ. ഇവൻ ഈ പേഴ്സ് ഈയിടെ അവൻ്റെ അപ്പം കൊടുത്ത പേഴ്സാണ്. അതിനകത്ത് ആകെ ഉണ്ടായിരുന്ന 1 യൂറോയാണ്. ആ പേഴ്സ് ഇവന് ഫ്രാൻസിസ് പാപ്പായ്ക്ക് കൊടുത്തു. കൊടുത്തും പറഞ്ഞു, അങ്ങയുടെ പിറന്നാളിന് എൻ്റെ സമ്മാനമാണ്. പാപ്പ നന്ദി പറഞ്ഞു മേടിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ചേച്ചിയോട് മിക്കയോട് പറഞ്ഞ് ഇങ്ങനെ ഞാനൊരു പരിപാടി കാണിച്ച് സമ്മാനം കൊടുത്തു പറഞ്ഞു. അവൾ പറഞ്ഞു, ഇത് നീ കള്ളം പറയുന്നതാണ്, അല്ലേ ഫോട്ടോ വരുമ്പം കണ്ടോളാൻ പറഞ്ഞു. ക്രിസ്മസ് കഴിഞ്ഞു. 26-ാം തീയതി രാവിലെ ഫോൺ വരികയാണ്. ഫോൺ എടുത്തത് അമ്മയാണ്. അമ്മ ഫോൺ എടുത്തപ്പോൾ ക്രിസ്മസിൻ്റെ ആശംസ പറഞ്ഞിട്ട് ഗബ്രിയലിനെ വേണമെന്ന് പറഞ്ഞു. ഫ്രാൻസിസ് പാപ്പായാണ്. സന്തോഷമായി. ഫ്രാൻസിസ് പാപ്പ ഇവൻ കൊടുത്ത പേഴ്സിനകത്ത് ഇവൻ്റെ സ്കൂളിൻ്റെ ID കാർഡ് ഉണ്ടായിരുന്നു. അതിൽ നമ്പറുണ്ടായിരുന്നു, ഫോൺ നമ്പർ. അത് വെച്ച് വിളിച്ചതാണ്. ക്രിസ്മസിൻ്റെ ആശംസയും സന്തോഷവും സമ്മാനം തന്ന ആ വലിയ മനസ്സിനുള്ള വലിയ അഭിനന്ദനവും. മാതാവ് കാണിച്ചു തരുന്ന മാതൃക ജീവിതത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്ത സംഭവങ്ങൾ വന്നു ഭവിക്കുമ്പോൾ ബി ഇൻ ഡയലോഗ് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരിക്കുക. തമ്പുരാനോട് സംഭാഷണത്തിലായിരിക്കുക. ഒപ്പം അനുദിന ജീവിതത്തിലെ സംഭവങ്ങളുമായി ബി ഇൻ ഡയലോഗ് സംഭാഷണത്തിലാവുക. ഇതാണ് ഗബ്രിയേൽ എന്ന 7 വയസ്സുകാരൻ ചെയ്യുന്നത്. വന്നു ഭവിക്കുന്ന കാര്യങ്ങളോട് ഉള്ളിൽ തോന്നുന്ന പ്രേരണയനുസരിച്ച് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെ ദൈവത്തിൻ്റെ മാതാവാകണം എന്ന് നമ്മെ മാതാവ് മറിയം കാണിച്ചു തരിക. അമ്മേ മാതാവേ, നീ ഞങ്ങൾക്ക് മാതൃകയാണ്, അമ്മയാണ്. എങ്ങനെയാണ് നീ ഈശോയുടെ അമ്മയായത്, ഈശോയെ ജനിപ്പിച്ച് വളർത്തിയത്, രക്ഷകനാക്കി ഉയർത്തിയത്? ആ ഒരു പ്രക്രിയ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. തമ്പുരാനുമായിട്ട് എപ്പോഴും സംഭാഷണത്തിലായിരുന്നു നിന്റെ ജീവിതാനുഭവങ്ങൾ വെച്ച്. അമ്മ, ഈ ഒരു മാതൃക സ്വീകരിക്കാൻ ഉള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും വന്നു ഭവിക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കാതെ തമ്പുരാനുമായി സംഭാഷണത്തിലാകാൻ, തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ, അവൻ്റെ ഹിതമെന്താണെന്നറിയാൻ, അവൻ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള പരിശ്രമം, കൃപ ഞങ്ങൾക്ക് തരണമേ. അതന്വേഷിക്കുന്നത് സ്വഭാവത്തിൻ്റെ രീതിയാക്കി മാറ്റാനുള്ള വലിയ അനുഗ്രഹം തരണമേ. അങ്ങനെ ഞങ്ങൾ ദൈവഹിതം ചെയ്തുകൊണ്ട് ഈശോയുടെ അമ്മയും സഹോദരനും സഹോദരിയുമാകുന്ന ആ വലിയ പ്രക്രിയയിലേക്ക്, ഈശോയെ അനുദിന ജീവിതത്തിൽ ജനിപ്പിക്കുന്ന പ്രക്രിയയിലേക്ക് ഞങ്ങളെയും പങ്കുകാരാക്കണമേ. ആമേൻ.
പിതാവിൻ്റെ കതിരു നല്ല മേരി തൻ കോമളക്കാമ്പോ, നിത്യപിതാവിൻ്റെ കതിരു നല്ല മേരി തൻ കോമളക്കാമ്പോ, കാമ്പിൽ നിറഞ്ഞ നൽകനിവോ നീ കനിവിനു കനിവീറും മുത്തോ, നിത്യപിതാവിൻ്റെ കതിരു നല്ല മേരി തൻ കോമള. വെള്ളക്കാമ്പോ കാമ്പിൽ നിറഞ്ഞ നൽക്കനിവോ നീ കനിവിനു കനിവേറും മൊത്തോ.
ഗാനം ആലപിച്ചത് ആന്റണി ഐസക്സ്. രചന ഫാദർ സ്റ്റാനിസ്ലാവൂസ് കാക്കനാട് തിരുവല്ല. സംഗീതം ജെറി അമൽദേവ്.
ആയിരം താരകൾ കൂട്ടിയിണക്കിയ വാങ്മയ രൂപമല്ലോ ഭൂവിൽ പിതാവിൻ വാങ്മയ രൂപമല്ലോ ഭൂവിൽ മാലാഖമാർ വന്നു താണുവണങ്ങിയ താഴ്മയല്ലോ ഈ പവിഴം മണ്ണിൽ താഴ്മയല്ലോ ഈ പവിഴം നിത്യപിതാവിൻ്റെ കതിരൂനല്ല നേരിതൻ കോമളക്കാമ്പോ കാമ്പിൽ നിറഞ്ഞ നൽകനിവോ നീ കനിവിനു കനിവീറും മൊത്തോ. അത്ഭുത താരകം വാനിലുയർന്നത് ആജ്ഞതൻ ശക്തിയാലല്ലോ ഉണ്ണിതൻ ആജ്ഞതൻ ശക്തിയാലല്ലോ സ്വർഗവും ഭൂമിയും ഏകീഭവിപ്പിച്ച ദാവീദിൻ ഗോത്രവാനെ വാഴ്ത്താം രാജൻ ദാവീദിൻ ഗോത്രവാനെ വാഴ്ത്താം നിത്യപിതാവിൻ്റെ കതിരൂനല്ല മേരിതൻ കോമളക്കാമ്പോ കാമ്പിൽ നിറഞ്ഞ നൽകനിവോ നീ കനിവിനു കനിവീറും മൊത്തോ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് എം സി ബി സഭാംഗം ജേക്കബ് നാലുപറയച്ചൻ പങ്കുവച്ച സുവിശേഷ ചിന്തകളാണ്. ഏവർക്കും പുതുവത്സര ആശംസകൾ.